بسم الله الرحمن الرحيم.
المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا.
സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ
നൽകുന്നതും.
പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുകയും തെളിഞ്ഞു നിരപ്പായ നിലയിൽ ഭൂമി നിനക്ക് കാണുമാറാകുകയും തുടർന്ന് അവരിൽ നിന്ന് ഒരാളെയും വിട്ടുകളയാതെ നാം അവരെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. നിന്റെ രക്ഷിതാവിന്റെ മുമ്പാകെ അവർ അണിയണിയായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. അന്ന് അവൻ പറയും, നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ച പ്രകാരം നിങ്ങളിതാ നമ്മുടെ അടുത്തു വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നാം ഒരു നിശ്ചിത സമയം
ഏർപ്പെടുത്തുന്നു. നമ്മളെ ഇപ്പം മവാഖിത്തുസ്സല നമസ്കാരത്തിന്റെ സമയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബുലുഗുൽ മറാമിൽ കിതാബുസ്സലാത്തിൽ മവാഖിത്തുസ്സല എന്ന അധ്യായത്തിലെ ഹദീസുകൾ, അതിൽ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വൻ ജുബൈർ ഇബ്നി മുത്തഇമിൻ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബനി عبد مناف لا تمنع احدا طاف بهذا البيت وصلى اي ساعه شاء من ليل او نهار يوايكريل എന്തെങ്കിലും മുനാഹദ നേ പറയുന്നു വ്യത്യാസമെങ്കിൽ رواه الخمسه وصححه الترمذي وابن حبان രണ്ടാമത്തേത് വാനി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഷ്ഷഫഖു അൽ ഹുംറതു റവാഹു ദാറഖുത്നി വസഹഹഹു ഇബ്നു ഖുസൈമ വഗൈറുഹു വഖഫഹു അലാ ഇബ്നു ഉമർ വാനി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റു ഫജ്റാൻ ഫജ്റു യുഹറിമു ത്വആമ വതഹില്ലു ഫീഹി സ്വലാ وفجر تحرم فيه الصلاه وفجر تحرم فيه الصلاه ويحل فيه الطعام رواه ابن خزيمه والحاكم وصححه അങ്ങനെണ്ടല്ലേ വാനി ഇവിടെ وفجر تحرم فيه الصلاه اي صلاه الفجر صلاه الصبح ويحل فيه الطعام رواه ابن خزيمة والحاكم وصححه وللحاكم من حديث جابر نحوه وزاد في الذي يحرم الطعام إنه يذهب مستطيلا في الأفق وفي الآخر إنه كذنب السرحان أرتح حديث وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الأعمال الصلاة في أول وقتها رواه الترمذي والحاكم وصححه واصله في الصحيحين وانا بمحذوره رضي الله عنه ان النبي صلى الله عليه وسلم قال اول الوقت رضوان الله واوسطه رحمه الله واخره عفو الله اخرجه الدارقطني بسند ضعيف جدا ونامت حديث وعن جبير ابن مطعم قال جبير ابن مطعم رضي الله عنه لنا جبير ابن مطعم جبير ابن مطعم ابن عدي يعني ايه جبير ابن مطعم نقول سمول پتر کلاس اللي پرنيني سورة طور ادهم ادكرت اسلام سيگر چه نقول سي سورة طور ادهم مدينة الوانو അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് തൂർ ഓതയായിരുന്നു. അത് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിൽ പേടിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ജുബൈർ ഇബ്നു മുത്തഇം ഇബ്നു അദി, ജുബൈർ ഇബ്നു മുത്തഇം ഇബ്നു അദി ഇബ്നു നൗഫൽ ഇബ്നു അബ്ദു മനാഫ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്, ജുബൈർ ഇബ്നു മുത്തഇം. ആ മുത്തഇം ഇബ്നു അദി, ആ ആ അത് ഇവരൊക്കെ ഇല്ലല്ല, ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് മുത്തഇം മരിക്കുക ചെയ്തു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ അബ്ദു മനാഫ്, അബ്ദു മനാഫ്, ഈ അബ്ദു മനാഫിന് നാല് മക്കളാണ്. ഒന്ന് നൗഫൽ, നൗഫൽ അബ്ദു ഷംസ്, പിന്നെ ഹാഷിം, പിന്നെ മുത്തലിബ്. ഇതിൽ എന്താണ് റസൂലുള്ളാഹിന്റെ വല്യാപ്പയാണ് അബ്ദു മനാഫ്. അബ്ദു മനാഫിന്റെ മകൻ നൗഫൽ, ഈ നൗഫലിന്റെ മകനാണ് ആര്? അദി. അദിയുടെ മകനാണ് ആര്? മുത്തലിബ്. ആ മുത്തലിബിന്റെ മകനാണ് ആര്? ജുബൈർ. അപ്പൊ ജുബൈർ ഇബ്നു മുത്തഇം ഇബ്നു അദി ഇബ്നു നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വരിക? നബി എങ്ങനെ വരിക? ഏയില വരിക? അബ്ദു ഷംസില വരിക? അതല്ല, ഏയില വരിക? ഹാഷിമില്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ, റസൂലുള്ളാഹിന്റെ വാപ്പ അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ്. അപ്പൊ റസൂലുള്ളാഹി ഇവിടെ റസൂലുള്ളാഹിനോട് കുടുംബം എന്നുണ്ട്. ഇവിടെ മുഹമ്മദ്, ഇവിടെ ജുബൈർ, ജുബൈർ ജുബൈർ ഇബ്നു മുത്തഇം ഇബ്നു അദി ഇബ്നു നൗഫൽ ഇബ്നു അബ്ദു മനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് ഇബ്നു അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ പേര് ഷൈബ എന്നാണ്, ഷൈബ എന്നാണ്. ഹാഷിം പിന്നെ മദീനത്ത് കല്യാണം കഴിച്ചിട്ടാണ് ഈ ഷൈബ കുട്ടി ഉണ്ടാണ്, മദീനത്താണ് കുട്ടി ഉണ്ടാണത്. അങ്ങനെ ഈ കുട്ടിനെ മുത്തലിബ് മദീനയിൽ വെച്ചിട്ട് മദീനയിൽ പോയിട്ട് കൊണ്ടുവരികയാണ് മക്കത്തേക്ക്. മക്കത്തേക്ക് കൊണ്ടുപോകുമ്പോ ഈ ഷൈബനെ കൊണ്ടുവരികയാണ് മുത്തലിബ്. അപ്പൊ മക്കാര് വിചാരിച്ചത് മുത്തലിബ് പുതിയൊരു അടിമനെ കൊണ്ടുവരികയാണെന്നാണ്, മനസ്സിലായല്ലേ. അങ്ങനെ അവരെന്ത് ചെയ്ത് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്നാണ്, മുത്തലിബിന്റെ അടിമ, മുത്തലിബിന്റെ അടിമ എന്ന്. അങ്ങനെ ഷൈബക്ക് എന്ത് ചെയ്തു? ഷൈബ എന്നുള്ള പേര് മാഞ്ഞു, അബ്ദുൽ മുത്തലിബ് എന്ന പേര് സ്ഥിരപ്പെട്ടു. ഈ മുത്തലിബിന്റെ സഹോദരപുത്രനാണ് ആര്? ഷൈബ, അബ്ദുൽ മുത്തലിബ് അടിമല്ല. ഏതായാലും അപ്പൊ ഈ ജുബൈർ ഇബ്നു മുത്തഇം ആരാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ജുബൈർ ഇബ്നു മുത്തഇം ഇബ്നു അദി ഇബ്നു നൗഫൽ ഇബ്നു അബ്ദു മനാഫാണ് റസൂലുള്ളാഹിന്റെ പിന്നെ അതേ വല്യാപ്പ നാലാമത്തെ ഉപ്പയിലാണ് ഇവര് കണ്ണി ചേരുന്നത്. ജുബൈർ ഇബ്നു മുത്തഇം ആണ് ഇത് പറയുന്നത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജുബൈർ ഇബ്നു മുത്തഇം ഉണ്ടല്ലോ, മുത്തഇം ഇബ്നു അദി, ഇദ്ദേഹത്തിന്റെ പിന്നെ ചരിത്രം, അദ്ദേഹം ഹിജ്റയുടെ 68 മരിക്കുന്നത്, ഹിജ്റയുടെ 68 ജുബൈർ ഇബ്നു മുത്തഇം. ജുബൈർ ഇബ്നു മുത്തഇം ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് സൂറത്തൂറിന്റെ ഷറഹില്, തഫ്സീറില്, ഷറഹിലല്ല തഫ്സീറില്. എങ്ങനെ? ഈ മുത്തഇം ഇബ്നു അദി ഉണ്ടല്ലോ, മുത്തഇമിന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു തുഐമ. മുത്തഇമിന്റെ സഹോദരന്റെ പേര് തുഐമ. ഈ തുഐമ ബദറിൽ കൊല്ലപ്പെട്ട്, ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് തുഐമ. ബദറിൽ കൊല്ലപ്പെട്ടപ്പോ ഹംസയാണ് തുഐമനെ കൊന്നത്, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ ഹംസയാണ് തുഐമയെ കൊല്ലുന്നത്, മനസ്സിലല്ലേ. അപ്പൊ തുഐമ വധിക്കപ്പെട്ടപ്പോ അത് ജുബൈർ ഇബ്ൻ മുത്തഇമിന് വലിയ വിഷമം ഉണ്ടാക്കി. ജുബൈർ ഇബ്ൻ മുത്തഇമിന് ബദറിന്റെ തൊട്ട് മുമ്പായിട്ട് മുത്തഇം ബിൻ അദിയും മരിച്ചു, മുത്തഇം മരിച്ചു. അങ്ങനെ തുഐമ കൊല്ലപ്പെട്ടപ്പോ ജുബൈർ വഹ്ഷിനെ സമീപിച്ചു, വഹ്ഷി ഇബ്ന ഹർബിനെ സമീപിച്ചു. എന്നിട്ട് വഹ്ഷിനോട് പറഞ്ഞ്, പിന്നെ എന്റെ എളാപ്പാനെ, എന്താ എന്റെ പിതൃവ്യനെ, ജുബൈറിന്റെ പിതൃവ്യനാണ് ആര്? തുഐമ. പിതൃവ്യനെ ഹംസയാണ് ബദറിൽ കൊന്നത്. അതുകൊണ്ട് പിന്നെ ഉഹദിൽ വഹ്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവിനെ കൊന്നാൽ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവിൻ? ഹംസത്താണ്. പിതൃവിനെ പകരം പിതൃവിനെ കൊന്നാൽ പിന്നെ വഹ്ഷിനെ സ്വതന്ത്രനാക്കി വിടാം, സ്വതന്ത്രനാക്കാം എന്നാര് പറഞ്ഞ്? ജുബൈർ പറഞ്ഞു. അങ്ങനെ ജുബൈറിന് വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? വഹ്ഷി ഹംസത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉഹുദിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം ചാട്ടുള്ളി എറിഞ്ഞ് ഹംസത്തിനെ കൊന്ന്, പിന്നെ ഹംസ മരിച്ചു എന്ന് ഉറപ്പായപ്പോ ചാട്ടുള്ളി ഊരി പിന്നെ ജുബൈറിന്റെ അടുക്കലേക്ക് പോയി. അങ്ങനെ വഹ്ഷി സ്വതന്ത്രനാകാൻ. ഏതായാലും ഇതാണ് ജുബൈർ ഇബ്നു മുത്തഹിം. ജുബൈർ ഇബ്നു മുത്തഹിം അദ്ദേഹം ബദർ യുദ്ധത്തെ തുടർന്നിട്ട് മദീനയിലേക്ക് വരികയാണ്. എന്തിന്? പിന്നെ ഈ ബന്ദികളുടെയൊക്കെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇതിന് ബദറിനെ തുടർന്നല്ല, അദ്ദേഹം മദീനയിലേക്ക് വരികയാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, ബന്ദികളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉഹദിന് ശേഷം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വത്തൂർ സൂറ ഓതുന്നത് കേട്ടത്. അങ്ങനെ വത്തൂർ സൂറ ഓതിയപ്പോൾ റസൂൽ അദ്ദേഹത്തിന് വലിയ പേടി പിടികൂടുകയും അതിൽ പ്രത്യേകിച്ച് ചില ആയത്തുകൾ പേടി പിടികൂടുകയും അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ജുബൈർ ഇബ്നു മുത്തഹിം അദ്ദേഹം കുറെ കാലം ജീവിച്ച് ഹിജ്റയുടെ പിന്നെ 68 ഹിജ്റയുടെ 68 അദ്ദേഹത്തിന്റെ മരണം. ഏതായാലും ജുബൈർ ഇബ്നു മുത്തഹിമിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട്. കാല അദ്ദേഹം പറയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 68 കേട്ടോ, ഹിജ്റയുടെ 58. കാല അദ്ദേഹം പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തഹിമിൽ നിവേദനം, അദ്ദേഹം പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബനി അബ്ദി മനാഫ്, അബ്ദുമനാഫിന്റെ മക്കളെ, അബ്ദുമനാഫിന്റെ മക്കളെ, ആരൊക്കാരെ അബ്ദുമനാഫിന്റെ മക്കള്? ഇവര് നൌഫൽ, അബ്ദു ഷംസ്, ഹാഷിം, മുത്തലിബ്. ഇവരാണ് റസൂലുള്ള അവരെ വിളിക്കുമ്പോ ഇവരൊന്നുമില്ല, പിന്നെ ആരുള്ളത്? അവരുടെ മക്കളാണുള്ളത്, അബ്ദു ഷംസിന്റെ മക്കൾ ബനു അബ്ദു ഷംസ്, അതേപോലെ ബനു നൌഫൽ, ബനു ഹാഷിം, ബനു മുത്തലിബ്, ഇവരാണുള്ളത്. യാ ബനി അബ്ദുമനാഫ്, അബ്ദുമനാഫിന്റെ മക്കളെ, ലാ തംനഉ അഹദൻ, നിങ്ങൾ ഒരാളെയും തടയരുത്, ലാ തംനഉ, നിങ്ങൾ തടയരുത്, അഹദൻ, ഒരാളെയും, താഫ ബിഹാദൽ ബൈത്ത്, ഈ ഭവനത്തെ തവാഫ് ചെയ്ത, താഫ എന്ന് വലയം ചെയ്തു, പ്രദക്ഷിണം ചെയ്തു, ഈ ഭവനത്തെ, ഈ ഭവനത്തെ എന്നാണ് അത്, കഅബയെ, കഅബയെ വലയം വെക്കുന്ന, തവാഫ് ചെയ്യുന്ന, പ്രദക്ഷിണം വെക്കുന്ന ഒരാളെയും നിങ്ങൾ തടയരുത്. വസല്ല, നമസ്കരിക്കുകയും ചെയ്ത, എപ്പോൾ? അയ്യത സാഅത്തിൻ ഷാ മിൻ ലൈലിൻ ഔ നഹാരിൻ, അയ്യത സാഅത്തിൻ, ഏത് സമയത്തായാലും, ഷാ ഉദ്ദേശിച്ചു, അതായത് നമസ്കരിക്കുവാൻ തവാഫ് ചെയ്യുവാനും ഉദ്ദേശിച്ചു, ഏത് സമയത്തായാലും, എങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തടയരുത്. മിൻ ലൈലിൻ ഔ നഹാറിൻ, അത് പകലാകട്ടെ രാത്രിയാകട്ടെ, മിൻ ലൈലിൻ, രാത്രിയിലാകട്ടെ, ഔ നഹാറിൻ, അല്ലെങ്കിൽ പകലിലാകട്ടെ. അപ്പൊ എന്താ ഹദീസ് അർത്ഥം അറിയിക്കുന്നത്? അബ്ദുമനാഫിന്റെ മക്കളെ, ഈ കഅബ ദേവാലയത്തെ തവാഫ് ചെയ്യുവാനും രാവിലാകട്ടെ പകലിലാകട്ടെ ഉദ്ദേശിക്കുന്ന സമയത്ത് നമസ്കരിക്കുവാനും ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ തടയാൻ പാടുള്ളതല്ല. ഇത് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരാളെയും തടയാൻ പാടില്ല കഅബത്തോട്ട് തവാഫ് ചെയ്യാനും നമസ്കരിക്കാനും ഉദ്ദേശിക്കുന്നവരെ, അത് രാവിലാകട്ടെ പകലിലാകട്ടെ. ഇതിൽ അബ്ദുമനാഫിന്റെ മക്കളുണ്ടല്ലോ, ഇവരുടെ സ്ഥാനമാണ് അത് അറിയിക്കുന്നത്. കഅബയെ പരിപാലിക്കുക, ഹാജിമാരെ പരിപാലിക്കുക, കഅബയെ പരിപാലിക്കുന്നതിനാണ് ഹിജാബ എന്ന് പറയാം, ഹാജിമാരെ സ്വീകരിക്കുന്നതിനാണ് റിഫാദ എന്ന് പറയാം. ഹിജാബയും റിഫാദയും അള്ളാഹു നിശ്ചയിച്ചത് ഇവർക്കായിരുന്നു, ആർക്ക്? അബ്ദുമനാഫിന്റെ മക്കൾക്കായിരുന്നു, അത് അവർക്കുള്ള സ്ഥാനമാണ്. അപ്പൊ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ കഅബ തവാഫ് ചെയ്യുവാനും അവിടെ നമസ്കരിക്കുവാനും ഉദ്ദേശിച്ചു വരുന്ന ഒരാളെയും തടയാൻ പാടുള്ളതല്ല, അത് രാവാകട്ടെ പകലാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൽപ്പന കൊണ്ടാണ് ഇപ്പോഴും ഹറമ അടച്ചിടാത്തത്, രാവായാലും പകലായാലും, കാരണം അത് പാടുള്ളതല്ല. എന്തിനാപ്പൊ ഈ ഹദീസ് പ്രവാഉൽ ഖംസ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഹംസത്താണ്, എന്നാല് ആരാ ഹംസ? അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്. വസഹഹു തുർമുദി ഹദീസിന തുർമുദി സഹീഹ് എന്ന് പറഞ്ഞു ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഹിബ്ബാനും എന്തിനാ ഇവിടെ ഈ അധ്യായത്തിൽ ഈ ഹദീസ് കൊണ്ടെന്ന്? ആ, നമസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട്. നമസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളിൽ കാരണമുള്ള നമസ്കാരം നിസ്കരിക്കുക എന്നുള്ളതിന് തെളിവാണിത്. എങ്ങനെ കാരണമുള്ള നമസ്കാരം ഏതാ ഇതില്? ആ, തവാഫും നമസ്കാരം ഇവിടെ പറഞ്ഞത്. തവാഫും നമസ്കാരവും പറഞ്ഞപ്പോ തവാഫിനെ തുടർന്നുള്ള നിസ്കാരമാണ്, തവാഫിനെ തുടർന്നുള്ള നിസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോ തവാഫിന് ശേഷമുള്ള നിസ്കാരം സബബുള്ള നിസ്കാരമാണ്, അത് ആ തസ്ബാബാണ്. അപ്പോ സബബുള്ള നിസ്കാരം നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ആവാം. അത് പിന്നെ ഈ ഹദീസ് അറിയിക്കുന്നു. പിന്നെ ഷാഫി മദബിൽ മാത്രമാണ് ഇത് പറഞ്ഞത്. ഷാഫി മദബിൽ മാത്രമാണ് വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ദവാത്തസ്ബാബ് കാരണമുള്ള നമസ്കാരങ്ങൾ നമസ്കരിക്കാമെന്ന് പറഞ്ഞത്. ഇബ്നു ഹജർ ഷാഫിയാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ തെളിവ് ഇവിടെ എത്തിച്ചതാണ്. ഇനി രണ്ടാമത്തെ ഹദീസ്. വഅനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഷ്ഷഫഖു അൽഹുംറതു റവാഹു ദാറഖുത്നി വസഹഹു ഇബ്നു ഖുസൈമ വഗൈറുഹു വഖഫഹു അലാ ഇബ്നു ഉമറ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, അദ്ദേഹത്തിൽ നിവേദനം നമുക്ക് വന്ന റാവിയാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു അഷ്ഷഫഖു അൽഹുംറതു. അഷ്ഷഫഖ്, ഷഫഖ് എന്ന് പറഞ്ഞാൽ അൽഹുംറതു, അതെന്താകുന്നു? ചുകപ്പാകുന്നു, ഹുംറത്താകുന്നു. ചക്രവാളത്തിലെ ഷഫഖ് ഉണ്ടല്ലോ, അത് ഹുംറത്താകുന്നു എന്നാണ് പറഞ്ഞത്, ചുകപ്പ്. റവാഹു ദാറഖുത്നി, ഇമാം ദാറഖുത്നി സുനനിലാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്തിനാണ് ഈ അധ്യായത്തിൽ ഷഫഖ് പറഞ്ഞത്? ആ, അസ്തമയശോഭ എന്തുമായി ബന്ധപ്പെട്ടാ വരുന്നേ? ആ, മഗ്രിബ് നമസ്കാരത്തിന്റെ അവസാന സമയം, മഗ്രിബ് നമസ്കാരത്തിന്റെ അവസാന സമയം ഷഫഖ് മായുന്നത് വരെയാണ്. ഷഫഖ് മായുന്നത് വരെയാണ്. എന്താണ് ഈ ഷഫഖ്? ഷഫഖ് അത് അസ്തമയ ശേഷമുള്ള അസ്തമയശോഭയാണ്. അതിന്റെ കളറ് ചുവപ്പായിരിക്കും, ചുവപ്പായിരിക്കും. അപ്പോ ഇബ്നു ഉമറിന്റെ വാക്കിവിടെ കൊണ്ടാണ് അഷ്ഷഫഖു അൽഹുംറത്തു. ഷഫഖ് എന്ന് പറഞ്ഞ ഷഫഖ് മായുന്നത് വരെയാണ് മഗ്രിബ് നിസ്കാരം. അപ്പൊ ഷഫഖ് എന്താണ്? അത് അൽഹുംറത്തു, അസ്തമയ സമയത്തുള്ള ആ ചുവന്ന ശോഭയാണ്, ചുവന്ന ശോഭയാണ്. ഇത് പറയാൻ കാരണം, ഈ ഷഫഖ് കഴിഞ്ഞാൽ ഒരു ബയാദുണ്ട്, വെളുപ്പുണ്ട്. അസ്തമയ ശോഭ കഴിഞ്ഞാൽ ഒരു വെട്ടുണ്ട്. ഹനഫികൾ ഷഫഖ് എന്ന് പറഞ്ഞാൽ ആ ബയാദ് തന്നെ പറഞ്ഞു. ഹനഫികൾക്ക് ഷഫഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ബയാദുല്ലദി ബഅദൽ ഹുംറ, ഹുംറത്തിന് ശേഷമുള്ള ഒരു ബയാദുണ്ട്, വെളുപ്പുണ്ട്. അതാണ് ഹനഫികൾക്ക് എന്ത്? ഷഫഖ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്താ ഇതിന്റെ അർത്ഥം? മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം ഹനഫികൾക്ക് കൂടുതലാണ്, കൂടുതലാണ്. അപ്പൊ ഷഫഖ് കഴിഞ്ഞിട്ട് പിന്നെയും ഹനഫികളുടെ നിസ്കാരം മഗ്രിബിന്റെ സമയമുണ്ടെന്ന് അർത്ഥം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഷഫഖ് മായുന്നത് വരെയാണ് മഗ്രിബ് നമസ്കാരം. ഷഫഖ് എന്ന് പറഞ്ഞാൽ ഹുംറത്താകുന്നു. ഇത് ഇമാം ദാറഖുത്നി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വസഹഹു ഇബ്നു ഖുസൈമ, ഈ റിപ്പോർട്ടിനെ ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വഗൈറുഹു, ഇബ്നു ഖുസൈമ അല്ലാത്ത മറ്റുള്ളവർ, വഖഫഹു അലാ ഇബ്നു ഉമർ, ഇബ്നു ഉമറിന്റെ മേൽ മൗഖൂഫായിട്ടാണ് ഇതിനെ സഹീഹ് എന്ന് പറഞ്ഞത്. ഇബ്നു ഉമറിന്റെ മേൽ മൗഖൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്നു ഉമറിന്റെ വാക്ക് ഇവിടെ നോക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അഷ്ഷഫഖുൽ ഹുംറ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു എന്നുള്ളത് പറയുമ്പോ ഹദീസിന് പറയാം വഖഫ് എന്നല്ല, റഫ് എന്നാ പറയാം. സഹാബി പറഞ്ഞു എന്നാകുമ്പോ മൗഖൂഫ്, സഹാബിന്റെ വാക്കാകുമ്പോ മൗഖൂഫ്. റസൂലുള്ളാഹിലേക്ക് ഉയർത്തുമ്പോളോ മർഫു, റസൂലുള്ളാഹിലേക്ക് ഉയർത്തുമ്പോ മർഫു. അപ്പൊ ഇത് മർഫു ആയിട്ട് സഹീഹാണി എന്ന് ആര് പറഞ്ഞു? ഇബ്നു ഖുസൈമ പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞില്ല മൗഖൂഫ്, മർഫു ആയിട്ട് ഇത് സഹീഹല്ല, പക്ഷെ മൗഖൂഫ് ആയിട്ട് ഇത് എന്താണ്? സഹീഹാണ്. മൗഖൂഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇബ്നു ഉമറിന്റെ വാക്കായിട്ട്. അപ്പോ ആരാണ് അഷ്ഷഫഖു അൽ ഹുംറ എന്ന് പറഞ്ഞത്, സഹീഹായി വന്നത്? ഇബ്നു ഉമറാണ്. മനസ്സിലല്ലേ? ഇബ്നു ഉമർ, ഇബ്നു ഉമറിന്റെ വാക്ക് ഇവിടെ പരിഗണനീയാണ്. കാരണം എന്താ? അറബി ഭാഷ ഷഫഖിന് എന്തർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അറബിയായ ഇബ്നു ഉമറാണ്. അതുകൊണ്ട് തന്നെ മഗ്‌രിബിന്റെ സമയം ഷഫഖ് എന്ന് പറഞ്ഞാൽ അസ്തമയ സമയത്തുള്ള ശോഭയാണ്. ഒരിക്കലും എന്തെല്ലാം അസ്തമയ ശോഭ മാഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഭയാബല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതും പറഞ്ഞ മനസ്സിലായ വഖഫും റഫും തമ്മിൽ മൗക്കൂഫായ ഹദീസ് എന്ന് പറയും. എന്താ മൗക്കൂഫായ ഹദീസ് എന്ന് പറഞ്ഞാല് സഹാബിന്റെ വാക്കാണത്. മർഫുവായ ഹദീസ് എന്ന് പറഞ്ഞാൽ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അഷ്ഷഫഖു അൽ ഹുംറത്തു എന്നുള്ളത് ഇമാം ദാറഖുത്തിന് റിപ്പോർട്ട് ചെയ്തു മർഫുവായിട്ട് നബി പറഞ്ഞതായിട്ട്. ആ റിപ്പോർട്ടിന് ഇബ്നു ഖുസൈമ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മർഫുവായിട്ട് ഇത് സഹീഹ് അല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ ഇത് മൗക്കൂഫായിട്ട് സഹീഹാണ്. അതായത് ഇബ്നു ഉമറിന്റെ വാക്കായിട്ട് സഹീഹാണ്. അതാണ് وعن ابن عمر رضي الله عنهما ان النبي صلى الله عليه وسلم قال الشفق الحمرة رواه الدارقطني وصححه ابن خزيمة وغيره وقفه على ابن عمر هنا ارتا حديث وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم الفجر فجران فجر يحرم الطعام وتحل فيه الصلاة وفجر تحرم فيه الصلاة ويحل فيه الطعام رواه ابن خزيمة والحاكم وصححه وللحاكم من حديث جابر نحوه وزاد في الذي يحرم الطعام إنه يذهب مستطيلا في الأفق وفي الآخر إنه كذنب السرحان ابن عباس وعن ابن عباس ابن عباس رضي الله عنه عبد الله ابن عباس അദ്ദേഹത്തിനാണ് ഹദീസിൽ നിന്ന് വേദന. ഖാല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അൽ ഫജ്റു ഫജ്റാനി ഫജ്ർ രണ്ട് ഫജ്റുണ്ട്. ഫജ്ർ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫജ്റുൻ യുഹരിമു അത്താം. ഒരു ഫജ്ർ അത് ഭക്ഷണം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കും. ഭക്ഷണം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കും. വതഹില്ലു ഫീഹി സ്വലാ അതിൽ നമസ്കാരം അനുവദനീയവുമാണ്. അപ്പൊ ഭക്ഷണം ഹറാമാക്കുന്ന നമസ്കാരം അനുവദിക്കുന്ന ഒരു ഫജറുണ്ട്. വഫജുറുൻ മറ്റൊരു ഫജർ തഹറുമു ഫീഹി സ്വലാ അതിൽ നമസ്കാരം ഹറാമാണ്. വയഹില്ലു ഫീഹി ത്വാം അതിൽ ഭക്ഷണം അനുവദനീയവുമാണ്. എന്താ ഈ പറഞ്ഞേ? ആകെ ഒരു സമസ്യ പോലെ ഉണ്ട. രണ്ട് ഫജറുണ്ട് എന്നാണ്. ഒരു ഫജറിന്റെ പ്രത്യേകത യുഹരിമു ത്വാം ഭക്ഷണം ഹറാമാക്കും. വതഹില്ലു ഫീഹി സല നമസ്കാരം അതിൽ അനുവദനീയാണ്. അപ്പൊ അതേതാ ആദ്യത്തെ ആകുമ്പോ ഭക്ഷണം ഹറാമാകുമോ? ഭക്ഷണം നിങ്ങൾ ചോദിച്ചൂടെ? അപ്പൊ നമസ്കാരം അപ്പൊ രണ്ടാമത്തെ ഫജർ ആദ്യത്തെ ഫജർ അല്ല. ഫജർ സാദിഖുണ്ട് ഫജർ കാദിബുണ്ട്. ഫജർ സാദിഖും അൽ ഫജർ രണ്ടെണ്ണുണ്ട്. ഒന്ന് അസ്സാദിഖ് മറ്റൊന്ന് അൽ കാദിബ്. ഇത് ഈ ഫജറു യുഹരിമു ത്വാം വതഹില്ലു ഫീഹി സ്വലാ എന്ന് പറയുന്നത് സാദിഖായ ഫജറാണ്. രണ്ടാമത്തെ ഫജർ അതായത് ഈ അർത്ഥത്തില് അതായത് ഫജറു യുഹരിമു ത്വാം പിന്നെ രണ്ടാമത്തെ ഈ ഫജർ സാദിഖ് ഉദിച്ചാൽ പിന്നെ നമുക്ക് നോമ്പ് വിൽക്കണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല. നോമ്പ് തുടരണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭക്ഷണത്തെ ഹറാമാക്കും. വതഹില്ലു ഫീഹി സ്വലാ ആ ഫജർ ഉദിച്ചാൽ എന്ത് ചെയ്യാം? നിസ്കാരം അനുവദനീയാണ്, നിസ്കരിക്കാം. വഫജുർ മറ്റേ ഫജർ രണ്ടാമത്തെ ഫജർ തഹറുമു ഫീഹി അസ്സല നിസ്കാരം ഹറാമാണ്. പക്ഷേ വയഹല്ലു ഫീ താം അതിനെന്ത് ചെയ്യാം? നമുക്ക് സഹൂർ കഴിക്കാം, ഇടയത്തായം കഴിക്കാം. അത് ഒന്നാമത്തെ ഫജറാണ് ഫജറുൽ കാദിബ്. അപ്പൊ രണ്ട് ഫജറുണ്ട്. ആദ്യത്തേത് ഫജറുൽ കാദിബ്, അതിൽ ഭക്ഷണം കഴിക്കാം. ഫജറായി ഞാനിച്ചിട്ട് നമുക്ക് ഭക്ഷണം മുടക്കേണ്ടതില്ല, ഭക്ഷണം കഴിക്കാം, നോമ്പ് വിൽക്കാം. പക്ഷെ നിസ്കാരം പറ്റൂല, കാരണം എന്താ? അത് നിസ്കാര സമയത്തിന് പുറത്താണ്. രണ്ടാമത്തെ ഫജറായാൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതല്ല, നിസ്കാരം തുടങ്ങാൻ. അങ്ങനെ രണ്ട് ഫജറുണ്ട്. ഈ രണ്ട് ഫജറിനെയും വേർതിരിക്കും ഫജർ ബാങ്ക്, സുബഹി ബാങ്ക്. അതായത് സുബഹി ബാങ്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഭക്ഷണം ഹറാമാണ്, നിസ്കാരം അനുവദനീയാണ്. സുഭൈവാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം അനുവദനീയമാണ്, നിസ്കാരം ഹറാമാണ്. ആ അതാണ് ഇനി ഇവിടെ പറയും. റവാഹു ബിന ഖുസ ഇവിടെ ഫജ്റുൻ തഹറുമു ഫീഹി സലാ, രണ്ടാമത്തെ ഫജ്ർ അതിൽ നിസ്കാരം എന്താണ്? ഹറാമാണ്. അഥവാ നിസ്കാരം ഹറാമാണെന്ന് ഏത് നിസ്കാരം? രാത്രി നിസ്കാരമല്ല പിന്നെയോ? ഐ സലാത്തു സുബ്ഹ് അല്ലെങ്കിൽ സലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം. വയഹല്ലു ഫീഹി താം, താം അനുവദനീയമാണത്. ഉദ്ദേശിക്കുന്നത് സഹൂറാണ്, ഇടയത്താഴം. റവാഹു ബിന ഖുസൈമ വൽ ഹാകിം വസഹഹഹു വലിൽ ഹാകിമി മിൻ ഹദീസി ജാബിരിൻ, ഇമാം ഹാകിം മുസ്തദ്റക്കിൽ ജാബിറിൽ നിന്നുള്ള ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഇബ്നു അബ്ബാസിൽ നിന്നാണ് ഹാക്കിം കൊടുത്തത്. ഇനി ഹാക്കിമിന് തന്നെ ജാബിറിൽ നിന്നുള്ള ഹദീസിലുണ്ട് നഹ്വഹു, ഇതുപോലത്തെ ഹദീസ്. വസാദ, ജാബിർ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ ഏറെയുണ്ട്. എന്താണുള്ളത്? ഫില്ലദി യുഹറിമു ത്വആം, ഭക്ഷണത്തെ ഹറാമാക്കുന്ന ഫജറിനെ കുറിച്ച്, ഭക്ഷണത്തെ ഹറാമാക്കുന്ന ഫജറിന്റെ വിഷയത്തിലുണ്ട്. അതാണ് വസാദ, ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ ഏറെയുണ്ട്. ഫില്ലദി യുഹറിമു ത്വആം, ഭക്ഷണത്തെ ഹറാമാക്കുന്ന ഫജറിന്റെ വിഷയത്തിൽ, ഫജറിന്റെ വിഷയത്തിൽ ഭക്ഷണത്തെ ഹറാമാക്കുന്ന ഫജർ ഏതാ? ഫജർ സാദിഖാണ്. അതിന്റെ വിഷയത്തിലുണ്ട്. എന്താണുള്ളത്? ഇന്നഹു യദ്ഹബു മുസ്തഖീലൻ ഫിൽ ഉഫുഖ്, ഇന്നഹു ആ ഫജർ ഉദിച്ചാൽ, ആ ഫജർ യദ്ഹബു മുസ്തഖീലൻ ഫിൽ ഉഫുഖ്, യദ്ഹബു ആ ഫജറിന്റെ വെട്ടണ്ടല്ലോ അത് പോകും, മുസ്തഖീലൻ ഫിൽ ഉഫുഖ് ചക്രവാളത്തിൽ നിരന്ന്. മുസ്തഖീൽ എന്നാണ് അവിടെ മുസ്തഖീർ എന്നാണ് വ്യാപകമായി. അപ്പൊ ഫജർ സാദിഖ് ഉദിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നഹു യദ്ഹബു, ആ ഫജറിന്റെ വെട്ടണ്ടല്ലോ അത് പോകും, മുസ്തഖീലൻ ഫിൽ ഉഫുഖ് ചക്രവാളത്തിൽ നിറഞ്ഞുകൊണ്ട്, ചക്രവാളം പരക്കെ എന്തായിരിക്കും? വെട്ടായിരിക്കും. നമ്മൾ അവിടെയൊക്കെ ഇരുട്ടാണെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? വെട്ടം നിറഞ്ഞിരിക്കും, പരന്നിരിക്കും. മുസ്തഖീലൻ എന്ന് പറഞ്ഞെങ്കിൽ മുസ്തഖീറൻ എന്ന അർത്ഥത്തിലാണ്. വഫിൽ ആഖിർ, ജാബിർ റളിയല്ലാഹുവിന്റെ ഹാക്കിമിന്റെ റിവായത്തിൽ മറ്റേ ഫജറിനെ കുറിച്ച്, വഫിൽ ആഖിർ, ആഖിർ എന്നാ വഫിൽ ആഖിർ, മറ്റേ ഫജറിനെ കുറിച്ച്, ഏതാ ഫജർ? കാലിബായ ഫജറിനെ കുറിച്ച്, വഫിൽ ആഖിർ മറ്റേ ഫജറിന്റെ വിഷയത്തിലുണ്ട്. ഇന്നഹു ആ ഫജർ കദനബി സിർഹാൻ, സിർഹാന്റെ ദനബ് പോലെയാണ്. സിർഹാൻ എന്നാ ചെന്നായ, ദനബ് എന്നാ വാല്. ഇന്നഹു ആ ഫജർ കദനബി സിർഹാൻ, അത് ചെന്നായയുടെ വാല് പോലെയായിരിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വട്ടം ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും, ഇടത്തേക്കും വലത്തേക്കും ഇങ്ങനെ വളഞ്ഞുകൊണ്ടായിരിക്കും, വട്ടം പരന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ അതിങ്ങനെ ചെന്നായന്റെ വാലുകൾ അങ്ങനെ രണ്ട് ഭാഗങ്ങളിലേക്കും ഇങ്ങനെ ഇരച്ച് ഉദിച്ചു നിൽക്കുന്നതായിരിക്കും. ഇപ്പോ ടൈമാ, പണ്ട് കാലങ്ങളിൽ അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? നോമ്പ് നോൽക്കലും നിസ്കാരമൊക്കെ. അപ്പോ ചിലപ്പോ എന്ത് ചെയ്യും? അവിടെ ചക്രവാളത്തിൽ വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആളുകൾ നിസ്കാരമൊക്കെ, അല്ല ഭക്ഷണം ഒക്കെ നിർത്തും. ഉണ്ടാവും നേരം വെളുത്തിക്കുന്നു, ഫജർ ഉദിച്ചിക്കുന്നു എന്ന് പറയും. അങ്ങനെ ആളുകളെ എടുങ്ങാറാക്കും. അതുകൊണ്ടാണ് അത് അൽ ഫജർ, ഫജറുൽ കാദിബ്. ഒറിജിനൽ അല്ല അത്, വ്യാജ ഫജറാണ്. നമ്മളൊക്കെ വല്യമാരെ പിന്നെ നീച്ചിട്ട് നീങ്ങി നോക്കും, ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാലും വിശ്വസിക്കൂല. എന്റെ മാനത്ത് വട്ടം പിന്നെ എന്താ കാണുന്നത്? ഫജർ ഉദിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൂല. അപ്പൊ ഇതാണ് ഇവിടെ ഈ ഹദീസിൽ പറയുന്നത്. രണ്ട് ഫജറിന്റെയും ലക്ഷണം പറയാണ്. ഒരു ഫജറിന്റെ പ്രത്യേകത ഇന്നഹു യദ്ഹബ് മുസ്തഖീല ഫിൽ ഉഫുഖ്, ചക്രവാളത്തിൽ അത് പിന്നെ അതിന്റെ ഫജറുണ്ടല്ലോ അതിന്റെ വട്ടം അത് പിന്നെ പരന്ന് പോകും. എന്നാൽ ഫജറുൽ കാദിബിന്റെ വിഷയത്തിൽ ഫിൽ ആഖിർ ആഖരി ഇന്നഹു കദനബി സിർഹാൻ, അത് ചെന്നായയുടെ വാല് പോലെ ഇങ്ങനെ പിന്നെ രണ്ട് ഇങ്ങനെ ഉദിച്ച് പരന്നിട്ടുണ്ടാവില്ല, ഇങ്ങനെ പിന്നെ പിന്നെ ഈ രീതിയിൽ ഇടത്തേക്കും വലത്തേക്കും ഇങ്ങനെ വളഞ്ഞു നിൽക്കും, വെട്ടം പരന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റു ഫജ്റാനി ഫജ്റു യുഹറിമു ത്വആമ വതഹില്ലു ഫീഹി സ്വലാ. ഏതാണ് ആ ഫജ്ർ? ഭക്ഷണത്തെ ഹറാമാക്കുന്ന നമസ്കാരം അനുവദിക്കുന്ന ഫജ്ർ അൽ ഫജ്റു സാദിഖാണ്. വഫജ്റുൻ മറ്റൊരു ഫജ്ർ, മറ്റേ ഫജ്ർ, രണ്ട് ഫജ്റിൽ മറ്റേ ഫജ്ർ. തഹ്റുമു ഫീഹി സ്വലാ ഐ സലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരം അതിൽ പാടില്ല, അത് ഫജ്ർ കാദിബാണ്. വയഹില്ലു ഫീഹി താം, അതിൽ ഭക്ഷണം അനുവദനീയമാണ്. رواه ابن خزيمة والحاكم صححا وللحاكم من حديث جابر نحوه وزاد في الذي يحرم الطعام إنه يذهب مستطيلا في الأفق وفي الآخر إنه كذنب السرحان خلاص بير النامة إذا جابر رضي الله عنه إن الله حاكم مستدلك ركيل رپورت إذا نبادنا ترى الله عنه إني أرتح حديث وأني بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الأعمال الصلاة في أول وقتها رواه الترمذي والحاكم وصححاه وأصله في الصحيحين وأن ابن مسعود أرى ابن مسعود ده بيري ابن مسعود ده بيري ده عبد الله ابن مسعود عبد الله ابن مسعود عبد الله ابن مسعود الهذلي ده بنو هذيل غوتر كارنا الهذلي عبد الله ابن مسعود الهذلي ده مجرد 32 അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു പെട്ടവരാണ്. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ്, ഖുദാമ ഇബ്നു മസ്ഊദ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള പീഡനങ്ങൾക്കൊക്കെ ഇബ്നു മസ്ഊദ് സാക്ഷിയാണ്. ഇബ്നു മസ്ഊദ് സാക്ഷിയാണ്. റസൂലുള്ള നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാന്റെ മേലിൽ കുടൽമാല ചാർത്തിയില്ലേ, ആ സംഭവമൊക്കെ റിവായത്ത് ചെയ്യുന്നത് ഇബ്നു മസ്ഊദാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും അത് തടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അദ്ദേഹം ഇബ്നു മസ്ഊദാണ് അത് റിവായത്ത് ചെയ്യുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രണ്ട് ഹിജറ പോയിട്ടുണ്ട്, ഹബ്ശീനിയയിലേക്കും അതേപോലെ മദീനയിലേക്കും. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മിക്ക പിന്നെ യുദ്ധങ്ങളിലും പങ്കെടുത്ത പ്രമുഖ സഹാബിയാണ് അദ്ദേഹം. ഇബ്നു ഉമ്മു അബ്ദ് എന്ന പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഇബ്നു ഉമ്മു അബ്ദ് നല്ല സുന്ദരമായ ശബ്ദമായിരുന്നു ഖുർആൻ പാരായണത്തിൽ ഇബ്നു മസ്ഊദ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഖുർആൻ ഓതിയിട്ട് റസൂലുള്ള കരഞ്ഞൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് അബു അബ്ദുല്ല അതാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഇബ്നു ഉമ്മു അബ്ദ് എന്നും അദ്ദേഹത്തിന് പറയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഫ്ളുൽ അഅമാലി അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹ അഫ്ളുൽ അഅമാൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഫ്ദലുൽ അഅമാൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹ അസ്സലാ നമസ്കാരം ഫീ അവ്വലി വഖ്തിഹ അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാകുന്നു. നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാകുന്നു അഫ്ദലുൽ അഅമാൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം. റവാഹു തുർമുദി വൽ ഹാകിം വസഹഹാഹു അവർ രണ്ടാളും ഈ ഹദീസിനെ സഹയാക്കിയതാണ്, തുർമുദിയും ഹാക്കിമും. വഅസ്ലുഹു ഈ ഹദീസിന്റെ അസിൽ അടിസ്ഥാനം ഫി സഹീഹൈൻ എവിടെയാണ്? സഹീൽ ബുഖാരിയിലും സഹീൽ മുസ്ലിമിലാണുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനം. ആ ഹദീസിൽ ഇബ്നു മസ്ഊദ് ചോദിക്കാണ് റസൂലുള്ളാഹിനോട്, യാ റസൂലുള്ളാ അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാ കർമ്മങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് പിന്നെ അസ്സലാത്തു ഫീ വഖ്തിഹ അസ്സലാത്തു ഫീ വഖ്തിഹ നമസ്കാരം അതിന്റെ ടൈമിൽ നിർവഹിക്കലാണ് അസ്സലാത്തു ഫീ വഖ്തിഹ. അതാണ് പിന്നെ ബുഖാരിയുടെ ഒക്കെ റിവായത്തിലുള്ളത്. അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാ എന്ന ചോദ്യത്തിന് അസ്സലാത്തു ഫീ വഖ്തിഹ എന്നുള്ളത്. ഇവിടെ തുർമുദിയുടെയും ഹാക്കിമിന്റെയും റിവായത്തിൽ നിവേദനത്തിലുള്ളത് അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹ നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാകുന്നു. അതീ സഹിയാണിത്. ചില നിസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മൊത്തത്തിൽ എല്ലാ നിസ്കാരവും ഫജർ, ബുഹുർ, അസർ, മഗ്‌രിബ്, ഇഷ നിസ്കാരങ്ങളൊക്കെ അതിന്റെ പിന്നെ ആദ്യ സമയങ്ങളിൽ നിസ്കരിക്കലാണ് ഉത്തമം. ഇഷയുടെയും ബുഹുറിന്റെയും വിഷയത്തിൽ ഒരു വിഷയം പറഞ്ഞ് അതെന്താ? ബുഹുറ് ചൂട് കൂടിയ സമയത്ത് പിന്തിപ്പിക്കലാണ് ഉത്തമം, ചൂട് കൂടുമ്പോൾ. അതേപോലെ ഇഷയോ? ഇഷയും പിന്തിപ്പിക്കലാണ് ഉത്തമം. പക്ഷേ ഇഷ നമസ്കാരത്തിന് ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ, ആദ്യ ടൈമിൽ തന്നെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഇഷയെ മുന്തിപ്പിക്കലാണ് അപ്പോഴും ഉത്തമം. അത് നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞു. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് അയ്യുൽ അമാലി അഫ്ദൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അപ്പൊ റസൂലുള്ള പറയുന്നത് ഈമാനും ബില്ല, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് എന്ന് പറയുന്നത്. അപ്പോ ചില ഹദീസുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ചിലതിൽ നമസ്കാരം അതിന്റെ ആദ്യ സമയത്താണ്, ചിലതിൽ നമസ്കാരം അതിന്റെ സമയത്താണ്. അപ്പൊ അതൊരു വൈരുദ്ധ്യാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്ന് വ്യത്യസ്ത ജവാബ് ഉത്തരങ്ങൾ വന്നത്? പണ്ഡിതന്മാർ പറഞ്ഞത് വ്യത്യസ്ത ഉത്തരങ്ങൾ വന്നത് സാഹചര്യത്തിനനുസരിച്ചാണ്. ചില സന്ദർഭങ്ങളിൽ ഈ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും ശ്രേഷ്ഠ കർമ്മം എന്ന ഉത്തരാണ് അവിടെ യോജിച്ചത്. ചില സമയങ്ങളിൽ നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് എന്നുള്ളതാണ് ഏറ്റവും യോജിച്ചത്. മനസ്സിലായില്ലേ? പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ അഫ്ദലുൽ ആമാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം മിൻ അഫ്ദലുൽ ആമാൽ ആണ്. മിൻ അഫ്ദലുൽ ആമാൽ, ശ്രേഷ്ഠ കർമ്മങ്ങളിൽ പെട്ടതാണ് അസ്സലാത്ത് ഫി വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത്, അല്ലെങ്കിൽ അസ്സലാത്ത് ഫി അവ്വലി വഖ്തിഹ. അതേപോലെ ഈമാനും ബില്ല. അപ്പൊ നോക്കി, ഇവിടെ മിൻ എന്നുള്ളത് സങ്കല്പിച്ചാൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ കർമ്മങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിൽപ്പെട്ടതാണിത്, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കൽ. അപ്പൊ ശ്രേഷ്ഠ കർമ്മങ്ങൾ കുറെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലതിനെ ചില സ്ഥലങ്ങളിൽ എണ്ണി എന്ന് മാത്രം. അപ്പൊ എന്തായി ഉത്തരം? എന്തില്ല, ഉത്തരത്തിൽ വൈരുദ്ധ്യം വരുന്നില്ല. ഇനി അടുത്ത ഹദീസ്. വൻ അബി മഹ്ദൂറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അവ്വലുൽ വഖ്തി റിദ്വാനുള്ളാഹ് وأوسطه رحمة الله وآخره عفو الله أخرجه الدارقطني بسند ضعيف جدا. أبو محذورة إلنا نيفيدنم وأنا أبي محذورة أبو محذورة إلنا نيفيدنم أبو محذورة إنا أبو محذورة إلنا نيفيدنم أبو محذورة إنا بيري أوس إنا أوس أوس ابن معير أوس ابن معير إنا نديتنا بيري അദ്ദേഹം ബനു ജമഹ ഗോത്രക്കാരനാണ്. അദ്ദേഹം ഔസ് ഇബ്നു മിഅയർ അൽ ജമഹി. ഹിജ്റയുടെ 59-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബു മഹ്ദൂറ മുഅദ്ദിനു റസൂലില്ലാ, റസൂലുള്ളാന്റെ ബാങ്കിയാണ് അദ്ദേഹം. റസൂലുള്ളാന്റെ ബാങ്കി അബു മഹ്ദൂറ ഔസ് ഇബ്നു മിഅയർ അൽ ജമഹി, റസൂലുള്ളാന്റെ ബാങ്കിയാണ്. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കഥ കേട്ടിരുന്ന അതായത് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹാക്കി, പിന്നെ ഹുനൈൻ യുദ്ധം തായിഫ് യുദ്ധമൊക്കെ കഴിഞ്ഞ് റസൂള്ള വരികയാണ് മക്കയിലേക്ക്. വരുമ്പോ പിന്നെ റസൂള്ള വഴിയിൽ വെച്ചിട്ട് നിസ്കാര സമയമായപ്പോ റസൂള്ളക്ക് ബാങ്ക് കൊടുത്ത്, സഹാബികൾ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണം, ബാങ്ക് കൊടുത്ത്. അപ്പൊ ബാങ്ക് കൊടുക്കണ കേട്ടപ്പോ ഇവര് അബു മഹദൂറയും കൂട്ടുകാരും ഉണ്ടല്ലോ ഇത് കേട്ട് കളിയാക്കി ബാങ്ക് കൊടുത്ത്, അതിനെ കളിയാക്കിയിട്ട് ഇവര് ബാങ്ക് കൊടുത്ത്. അപ്പോ കുറെ ആളുകൾ ബാങ്ക് കൊടുത്ത്, പക്ഷെ ഏറ്റവും നല്ല ശബ്ദവും ഉയർന്ന ശബ്ദം അബു മഹദൂറയത്തേന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെ വിളിച്ച് താര ബാങ്ക് കൊടുത്തെന്ന് വെച്ച്. അപ്പൊ എല്ലാവർക്കും ഒരു ഇത്, ചിലര് ഇദ്ദേഹത്തെ ചൂണ്ടിയതാണ് അബു മഹദൂറയെ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ബാങ്ക് കൊടുപ്പിച്ച്, ആ കൂട്ടത്തിലുള്ള കുട്ടികളാണ് അവര് ബാങ്ക് കൊടുപ്പിച്ച്. അപ്പോ ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഏറ്റവും മധുരതരവും, പിന്നെ നല്ല നല്ല ബാങ്കിന് പറ്റിയ നല്ല ശബ്ദം. അപ്പൊ റസൂൽ ഇദ്ദേഹത്തിന് നെഞ്ഞിൽ കൊട്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്, ഇദ്ദേഹത്തോട് പറഞ്ഞു ഇനി മക്കയിൽ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. മക്കത്തെ ഹറമിൽ ബാങ്കിയായിട്ട് റസൂള്ള നിശ്ചയിച്ച്, അങ്ങനെ ബാങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്, അങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാങ്കിയായിട്ട് നിശ്ചയിച്ചു അബു മഹദൂറെ. മനസ്സിലായോ? അതാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രം. ഏതായാലും പിന്നെ അദ്ദേഹം ബാങ്കിയായിട്ട് മക്കയിൽ തുടർന്നു. അൻ അബി മഹദൂറ റളിയല്ലാഹു അൻഹു, അബു മഹദൂറയിൽ നിന്ന് നിവേദനം. അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അവ്വലുൽ വഖ്ത് റിദ്വാനുള്ളാഹ്, നമസ്കാര സമയങ്ങളിൽ ആദ്യ സമയം അത് അള്ളാഹുവിന്റെ തൃപ്തിയാകുന്നു. ആദ്യ സമയത്ത് നിസ്കരിച്ച അള്ളാഹിന്റെ തൃപ്തിയാകുന്നു. ഔസതുഹു, മധ്യ സമയത്ത് നമസ്കരിച്ചാൽ റഹ്മത്തുള്ളാഹ്, അത് അള്ളാഹിന്റെ കാരുണ്യമാകുന്നു, അതിനാണ് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടും. ആഖിറുഹു, അവസാന സമയത്ത് നമസ്കരിച്ചാൽ അഫുള്ളാഹ്, അള്ളാഹുവിന്റെ പാപമോചനം, വിട്ടുവീഴ്ചയാകുന്നു, പാപമോചനമാകുന്നു. അപ്പൊ തുടക്ക സമയമുണ്ട്, നടുക്ക സമയമുണ്ട്, ഒടുക്ക സമയമുണ്ട്. തുടക്ക സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റിദ്വാനാണ്, മധ്യത്തിലാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്താണ്, ആഖിറിലാണെങ്കിൽ അള്ളാഹുവിന്റെ അഫുവാണ്. അള്ളാഹു പാപം പൊറുക്കും. അഖ്റജഹു ദാറഖുത്തനി, ഈ ഹദീസും ദാറഖുത്തനിയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ബിസനദിൻ ദഈഫിൻ ജിദ്ദൻ, തീർത്തും ദുർബലമായ സനദോടുകൂടിയാണ്. ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഒരു റാവിണ്ട്, അയാളുടെ പേര് യാക്കൂബ് എന്നാണ്. യാക്കൂബ് ഇബ്നു അൽ വലീദ് അൽ മദനി, യാക്കൂബ് ഇബ്നു വലീദ് അൽ മദനി എന്ന് പറഞ്ഞ റാവിണ്ട്. അയാൾ പറ്റ കള്ളനാണ്. മിൻ കിബാരിൽ കദ്ദാബി എന്നാണ്, കളവ് പറയുന്ന അഗ്രഗണ്യന്മാരിൽപ്പെട്ടവരാണ് ഇമാം അഹമ്മദ് പറഞ്ഞ ഇയാളെ കുറിച്ച്. അതുകൊണ്ട് തന്നെ സനദും ദഈഫിൻ ജിദ്ദൻ എന്നുള്ളതല്ല, പിന്നെയോ പെരും കള്ളനാണ് ഇയാൾ, യാക്കൂബിൻ അൽ വലീദ് അൽ മദനി. അതുകൊണ്ട് ഈ ഹദീസിനെ കുറിച്ച് സനദും ദഈഫിൻ ജിദ്ദൻ എന്നുള്ള ഇബ്നു ഹജറിന്റെ വിധിയെ പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട്. ദഈഫിൻ ജിദ്ദൻ അല്ല, പിന്നെയോ പച്ച വ്യാജവാദി ഉണ്ടാകുമ്പോൾ ഹദീസ് എന്താ? മൗദുവാണ്, ഹദീസ് മൗദുവാണ്, റസൂലുള്ളാഹിന്റെ പേരിൽ കളവാണ്. അപ്പോ ഈ ഹദീസിന് ഇബ്നു ഹജർ പറഞ്ഞത് അഖ്റജഹു ദാറഖുത്തനി ബിസനദിൻ ദഈഫിൻ ജിദ്ദൻ, ദഈഫിൻ ജിദ്ദനായ സനദുകൊണ്ട് ദാറഖുത്തനി റിപ്പോർട്ട് ചെയ്തു എന്ന് ആര് പറയാണ്? ഇബ്നു ഹജർ പറയാണ്. പക്ഷേ യാക്കൂബ് ഇബ്നുൽ വലീദ് അൽ മദനിയാണ് ഇതിനെ ദഈഫിൻ ജിദ്ദൻ എന്ന് പറയാൻ കാരണം. പക്ഷെ ഇയാൾ എന്താണ്, ഇയാള് കദ്ദാബാണ് എന്ന് മാത്രമല്ല, മിൻ കിബാരിൽ കദ്ദാബീനാണ്, പെരുങ്കള്ളന്മാരിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മൗദുആണ്, റസൂലുള്ളാഹിന്റെ പേരിൽ വ്യാജ നിർമ്മിത ഹദീസാണ്. കദ്ദാബും ഉണ്ടാവും, ചില റിപ്പോർട്ടുകളിൽ മുത്തഹമും ബിൽ കദീബും ഉണ്ടാവും. കദ്ദാബായ റാവിമാരുണ്ടാവും, മുത്തഹമും ബിൽ കദീബും ഉണ്ടാവും. കളവ് കൊണ്ട് ഇയാൾ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട റാവിമാരുണ്ടാവും. മുത്തഹമും ബിൽ കദീബ് സനദിൽ ഉണ്ടാകുമ്പോഴാണ് ഹദീസ് എന്താകുക? ളഈഫുൻ ജിദ്ദനാകുക. കദ്ദാബ് ഉണ്ടാകുമ്പോഴോ ഹദീസ് എന്തായിരിക്കും? മൗദുആയിരിക്കും. അതാണ് വ്യത്യാസം ഉസൂൽ ഹദീസിൽ, അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ കദ്ദാബാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഹദീസ് മൗദുആണ്, അതാണ് പണ്ഡിതന്മാർ പറയുന്നത്. തയ്യ, പിന്നെ മൗദുആയ ഹദീസാകുമ്പോ പിന്നെ ഇതിൽ ഒരു പറഞ്ഞ ചർച്ചന്റെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും അള്ളാന്റെ റിദ്വാനും ഉണ്ട്, അള്ളാന്റെ റഹ്മത്തും ഉണ്ട്, അള്ളാന്റെ അഫുവും ഉണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാന്റെ റിദ്വാനാണ് അള്ളാന്റെ അഫുവിനേക്കാൾ നമുക്ക് ഇഷ്ടം എന്നാണ്. എന്തിനായി പറയുന്നത്? ഇമാം ഷാഫി പറയും, അള്ളാഹുവിന്റെ റിദ്വാനാണ് റഹ്മത്ത്, റിദ്വാനുള്ളയാണ് അള്ളാഹുവിന്റെ അഫുവിനേക്കാൾ ഇഷ്ടം എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതല്ല, ഇതായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതായിട്ട് ബന്ധപ്പെട്ടല്ല. ആ അള്ളാഹുവിന്റെ അഫുവിനേക്കാൾ ഇഷ്ടം എന്ന് പറയാൻ കാരണം എന്താ? അതിനൊരു യുക്തി ഉണ്ട് അങ്ങനെ പറയാൻ. അള്ളാഹുവിന്റെ റിദയാണ് അള്ളാഹുവിന്റെ അഫുവിനേക്കാൾ ഇഷ്ടം എന്ന് പറയാൻ കാരണം, അള്ളാഹുവിന്റെ അഫു എപ്പോഴാ കിട്ടുക? ഒരാൾക്ക് വീഴ്ച ഉണ്ടാകുമ്പോഴാണ്, ഒരാൾ തെറ്റുകാരനാകുമ്പോഴാണ് അള്ളാഹുവിന്റെ അഫു അല്ലെ. തെറ്റുമായിക്കാനാണ് അള്ളാന്റെ അഫു. പക്ഷെ അള്ളാന്റെ റിദ അങ്ങനല്ല. അപ്പോ അഫുവിനേക്കാൾ ഇഷ്ടം റിദയാണെന്ന് പറയാൻ കാരണം, അഫു നമ്മൾ തെറ്റ് വന്നിട്ടാണല്ലോ, തെറ്റ് വന്നിട്ടാണ്. അപ്പൊ തെറ്റ് വന്നിട്ട് അഫു കിട്ടുന്നതിനേക്കാൾ തെറ്റ് വരാതെ അള്ളാന്റെ റിദ കിട്ടുകയാണ് വേണ്ടത് എന്നതാണ് അതിന്റെ യുക്തി. തൈബ്, وعن أبي محذور رضي الله عنه أن النبي صلى الله عليه وسلم قال أول الوقت رضوان الله وأوسطه رحمة الله وآخره عفو الله أخرجه دارقطني حديث موضوع عنه في نسي غاري الله إذا أنا بشيطة الحديثة إني بانغو ولي بانغي أنا لبانغو ولي أنا അദാനിന് ശരിക്ക് ബാങ്ക് എന്നല്ല പറയാ, ബാങ്ക് വിളിയാണ് അദാൻ, ബാങ്ക് വിളി എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. ആ ഇനി ഈ ഇതിനൊരു ചെറിയതുണ്ടല്ലേ, റവാഹു തുർമദി അനി ഇബ്നു ഉമറ അല്ലേ, ബിസനദിൻ ദഈഫിൻ, എങ്ങനെയാണത്? ഉം ദൂന ഔസത്തി വഹുവ ദഈഫുൻ അയ്ദൻ വലി തുർമുദി അൻ ഇബ്നു ഉമർ. ഇമാം തുർമുദിക്ക് ഇബ്നു ഉമറിൽ നിന്നുണ്ട് എങ്ങനെ നഹ്വഹു ഇതുപോലത്തെ ഹദീസ് ദൂന ഔസത്തി ഔസത്ത് ഇല്ലാതെ. ഇമാം തുർമുദി ഇബ്നു ഉമറിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെന്തില്ല അദൂനൽ ഔസത്ത് ഔസത്തില്ല. അതിൽ അവലുൽ വഖ്തി റിദ്വാനുള്ള വാഹിറുഹു അഫുള്ള എന്നുള്ളത് അതിലെന്തില്ല ഔസത്തില്ല. പക്ഷേ ബിസനദിൻ ദഈഫിൻ അയ്ദൻ അതും എന്താണ് ദഈഫായ ഹദീസാണ്, ദഈഫായ സനദോട് കൂടിയാണ് ആ ഹദീസും ദഈഫായ ഹദീസാണ്, അതും തെളിവിന് പറ്റാത്ത ഹദീസാണ്. തയ്യിബ്, ഇൻഷാല്ലാ നമുക്ക് ഈ ബാബിൽ ഒരു മൂന്ന് ഹദീസും കണ്ടു ബാക്കിയോ ഇല്ല. അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് സുബഹി ബാങ്കിൽ ഉണ്ടല്ലോ, അത് റസൂലുള്ള പഠിപ്പിച്ചത് ഈ അബൂ മഹദൂറിനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ബാങ്ക് അറിയില്ല, ബാങ്ക് പഠിപ്പിച്ചു തരും. അപ്പൊ റസൂലുള്ള ബാങ്ക് പഠിപ്പിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു സുബഹി ബാങ്കിലാണ് എങ്കിൽ നീ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയണം അബൂ മഹദൂറയോട്. അതുകൊണ്ട് തന്നെ അബൂ മഹദൂറിന്റെ റിപ്പോർട്ടിലാണ് സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയണമെന്നുള്ളത്. ആ ഹദീസ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ലഭിക്കാത്തത് കാരണത്താൽ സുബഹി ബാങ്കിൽ തസ്വീബ് അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം. ഇമാം ഷാഫിയുടെ അഭിപ്രായം. പക്ഷേ ഈ ഹദീസിൽ അബൂ മഹദൂറയിൽ നിന്നുള്ള റസൂലുള്ളാന്റെ ബാങ്ക് പഠിപ്പിച്ച ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് സഹിയാണ്, ഇമാം തുർമുദിന്റെ റിപ്പോർട്ടുമാണ്. ചില ഹദീസുകൾ ഞാനിൽ ബാങ്ക് ഉണ്ടല്ലേ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ.